അനുഗ്രഹീതനാകും. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ ജ്ഞാനം നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനാഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വമണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലിന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അതരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അപക്രവും അചഞ്ചലവും ആയിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ക്ഷീരത്തെ നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാവികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്കും ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായി എന്റെ വാക്കു കേൾക്കുവീൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞുന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധ അഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്ക് വിട നൽകുകയും അരുത്. എന്തെന്നാൽ മനംനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർത്തകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്തിനുതന്നെ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായി ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിലവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പശുക്കളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ടവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവീനെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രയേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവരുടെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവീൻ. അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവീൻ. ജീവിക്കുന്നവർ അത്യുന്നതനെ സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും? അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിവാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവനെ അതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യൻ എന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു, അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയൻ ആടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ? നല്ല വാക്ക് ദാനത്തെക്കാൾ വിശിഷ്ടമാണ്. നല്ല വാക്ക് വിലയേറ്റ സമ്മാനത്തെ അതിശയിക്കയില്ലേ? കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. പോഷൻ കാരുണ്യരഹിതനും നിന്നകനുമാണ്. വിദ്വേഷത്തോടെയുള്ള ദാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു. കാര്യം ഗ്രഹിച്ചതിന് ശേഷം സംസാരിക്കുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുക. ന്യായവിധിക്ക് മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക. വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. വീഴും മുമ്പ് വിനീതനാവുക. പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. നേർച്ചയഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത്. നേർച്ച നേരുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത്. മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെ കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെ കുറിച്ചും ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെ കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ചും ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന് മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു. ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും. പാപത്തിന്റെ നാളുകളിൽ ദുഷ്പ്രവൃത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും. ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു. അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ വചസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും. അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും. അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക. അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ആഡംബരത്തിൽ മതിമറക്കരുത്. അത് നിന്നെ ദരിദ്രനാക്കും. കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി പിശക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. വേശികളുമായി ഇടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു. വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും. വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന് മനസ്സിന് ആഴമില്ല. പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു. ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്. നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. പാപമാവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത്. കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ക്രമേണ അവൻ നിന്നെ വെറുക്കും. കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ. ധൈര്യമായിരിക്കുക. നീ പൊട്ടിത്തെറിക്കയില്ല. രഹസ്യം കേട്ട വിട്ടി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ ക്ലേശിക്കും. തുടയിൽ തുളഞ്ഞുകയറിയ അസ്ത്രം പോലെയാണ് ഫോഷന്റെ ഉള്ളിൽ രഹസ്യം. കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക. അവൻ അത് ചെയ്തിട്ടില്ലായിരിക്കാം. ചെയ്താൽ തന്നെ മേലിലങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക. അവൻ അത് പറഞ്ഞിട്ടില്ലായിരിക്കാം. പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ. സ്നേഹിതനോട് ചോദിക്കുക. അത് മിഥ്യാപവാദമായിരിക്കും. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. ആർക്കും തെറ്റുപറ്റാം. നാവ് കൊണ്ട് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക. അത്തന്നതിന്റെ നിയമം നിറവേറ്റാൻ ഇട നൽകുക. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട്. തിന്മേലുള്ള അറിവ് ജ്ഞാനമല്ല. പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ്. നിന്നിയമായ സാമർഥ്യമുണ്ട്, ജ്ഞാനമില്ലാത്തത് കൊണ്ട് മാത്രം പോഷനായിരിക്കുന്നവനുമുണ്ട്. നിയമന്തിച്ചിരിക്കുന്നവനെ ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ. സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട്, തൻകാര്യം നേടാൻ നിസ്കരണം പ്രവർത്തിക്കുന്നവരുമുണ്ട്. ശിരസ് നമിച്ച് വിലപിച്ച് നടക്കുന്ന ഉപാസനുണ്ട്, അവന്റെ ഹൃദയം നിറയെ കാപട്യമാണ്. മകനെ മരിച്ചവനെ ഓർത്ത് കരയുക കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണം, വിലാപം തീഷ്ണതയുള്ളതും ആയിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു, ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്ത്യം ഓർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരവ സാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനവും അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയെ അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് വേർപെട്ടു കഴിയുമ്പോൾ ആശ്വസിക്കുക. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, കാളുകളെ തെളിക്കുകയും നോക്കി അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഉഴവ് ചാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കൂറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവ പണിക്കൂറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവദാ കൃത്യ നിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണിനെ രൂപം കൊടുക്കുന്നു, കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീച്ചൂള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരും താൻ താങ്ങളുടെ തൊഴിലിൽ സമർത്ഥരാണ്. അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആളുകൾക്ക് അവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കയില്ല. എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭകളിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധി പ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധി പ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ അവർക്കും സാധിക്കയില്ല. ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കഴിഞ്ഞ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും, അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണെന്നു ബാറിക്കുമോർ.
പിതാവിനും പുത്രനും പരിശുദ്ധത്തോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ പ്രിയക ദൈവത്തെ വലിയതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കിയ കൃപയോർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവം ഭാഗം നമ്മൾ അർപ്പിക്കുന്ന ഈ കീർത്തനങ്ങളും ആരാധനകളും ഒക്കെ ദൈവം ഭാഗം സ്വീകാര്യയോഗ്യമാണ് എന്ന കൂടി നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെട്ട എല്ലാ പിതാക്കന്മാരെയും ഓർക്കുകയും പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് സംബന്ധിക്കുന്ന വന്യ പ്രത്യേകിച്ച് വന്യ മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ്, പ്രിയപ്പെട്ട ഐസൻ ബി പ്രകാശൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവനന്തപുരം വലിയ ഡോക്ടർ മാത്യു കോശി അച്ഛൻ, അച്ഛനെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു എന്നാണ് എന്റെ വിചാരം. അച്ഛനെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. പള്ളിയിൽ കൂടി വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങൾ സമർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മ ധന്യമായി തീരുവാൻ പ്രത്യേകിച്ച് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വാശ്രയ ബോധത്തോടും ദൈവഭയത്തോടും ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും ഉയരങ്ങളിൽ നിന്ന് ചുരിഞ്ഞു തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശുശ്രൂഷ സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 85-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായ സുവിശേഷ ഗീതങ്ങളിലെ 85-ാമത്തെ ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. സ്വർഗനാഥില്ല പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, മമനാഥനെ ഒന്ന് കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടെന്ന് പാട്ട് നമ്മളെ ഓർമ്മിക്കുന്നു. നമ്മുടെ ലക്ഷ്യം ഞാൻ വീണ്ടും വരും എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിനെ ഒരുങ്ങി കാത്തിരിക്കുവാനും, ഏത് സമയത്ത് പ്രിയൻ കടന്നു വരുമ്പോഴും ആ പ്രിയനോട് ചേർന്ന് പോകത്തക്ക വണ്ണം വിശുദ്ധിയോട്, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കി തീർത്തുകൊണ്ട് ദൈവ സാന്നിധ്യബോധത്തിൽ ജീവിക്കാനുള്ള ഒരു ആഹ്വാനം ഈ ഗീതങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ആ ഒരു ആത്മീയ നിർവൃതിയിൽ ഒരുങ്ങിത്തീരുവാൻ ഈ ഗീതം നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 85-ാമത്തെ ഗീതം.
സ്വർഗദാത്തിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, ഇതോ മണ്ണിൽ ദിയോ ഞാൻ
തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ായ എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവർ നിന്റെ കരുണയാദവാതിലും ഞങ്ങൾ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ത്രിപണത്തെ ഞങ്ങൾക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയല്ല ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്നതായ സ്തോത്രം എന്നിൽ മുളപ്പിക്കണമേ. ശൗമയിൽ നീ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കുറിപ്പിയെ ഞാൻ അറിയുവാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പാപത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയായും ഉഭയ സമുദായത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിൽ പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പാൻ എനിക്ക് നീ കൃപ തരയണമേ. ഞങ്ങളുടെ ജീവന്റെ ആശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ ശരണമായ കർത്താവേ, ഞങ്ങളുടെ കാലങ്ങളുടെ പ്രകാശവും ഊടുവഴികളുടെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവരെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
എന്റെ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹങ്ങളാ ഞങ്ങൾ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പിഴകൾ ഏതുവായിട്ട് നിന്റെ നീതിയെ ഞങ്ങൾ നീതിയാ ഞങ്ങൾ ശാസിക്കപ്പെടരുത്. നിന്റെ ഭാഗത്ത് പ്രത്യക്ഷയുടെ ദിവസത്തിൽ ഞങ്ങളുടെ രഹസ്യകരങ്ങൾ ഞങ്ങൾ കാണുമാറാകരുത്. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാലസുൻഭാഗ ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകരുത്. ദയാദൃഷ്ടനായ ഉടയവനെ, ഞങ്ങൾ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുത്. നിന്റെ ഒരുവൻഭാഗ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുമാറാകരുത്. ഞങ്ങളായിരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കാണുമാറാകണമേ. നിന്റെ നൽവരങ്ങളുടെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിവർത്തിക്കണമേ. ദരിദ്രായ ഞങ്ങൾ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവരായി ഞങ്ങൾ ജീവിക്ക വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ ദൈവത്തിൽ ഞങ്ങളെയും എണ്ണയണമേ. ഞങ്ങളുടെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകൾ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവെ, ബലഹീനായ ഞങ്ങളെ ഇടതുഭാഗത്ത് നീ നിർത്തരുത്. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖങ്ങളെ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ നിർത്തേണമേ. ഈ പാപിയാരാന്നുവെന്നും നിന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളതെന്നും നിന്റെ കുറവായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. എന്റെ നിന്റെ കർത്തവ്യനായ വിധിയിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുവാൻ ഇറങ്ങി വരരുത്. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ പാപക്കാരെ ജയിക്കുമാറാകരുത്. ഞങ്ങളുടെ ആയുസിന്റെ സമുദ്രങ്ങളെ ഞങ്ങളുടെ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുത്. ഞങ്ങൾ നിന്നെ പിന്തുടരുന്ന വ്യർത്ഥമായി ഭവിക്കരുത്. നിന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിനായ പുത്രനെ പോലെ നിന്റെ കൃപ ഞങ്ങളെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കടച്ചീട്ടിനെ കയറിക്കളയണമേ. കർത്താവേ, ഞങ്ങളുടെ പേരിൽ അനുഗ്രഹം ചെയ്യണമേ. എന്നാൽ നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു കാണാതെ പോയാണെന്ന പോലെ ഞങ്ങൾ വഴിതെറ്റിയിരിക്കുന്നു. ഞങ്ങളെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിന് കൂലിക്ക് യോഗ്യരായ അനുതാപികളോടും മുതലുള്ള കൂടെ നിലനിരവുമ്പായി ഞങ്ങൾ കാണപ്പെടുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധമായുള്ളവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. ഓശബകുല സുബാൻമേ.
ദൈവത്തിന്റെ ഗുരുതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച ദിവസം ഒരേ മനസ്സോടുകൂടെ സംഗമിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയതിൽ ദൈവത്തിന് നമുക്ക് വീണ്ടും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. നമായിരിക്കുന്ന സ്ഥാനത്ത് ആ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇരിക്കുവാനും നമ്മുടെ ധ്യാനവും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ ദൈവമുമ്പാകെ സ്വീകാര്യയോഗ്യമാകണമേ എന്ന് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വരുന്ന 2-ാം തീയതി മായൽത്തൂർ പെരുന്നാളായിട്ട് സഭ ആചരിക്കുന്ന ദിവസമാണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര ശുശ്രൂഷ പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധേയമായി നാം മനസ്സിലാക്കിയിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നു തന്നെയാണ് മായൽത്തൂർ പെരുന്നാൾ. മായൽത്തൂർ പെരുന്നാൾ എന്ന് പറയുന്ന കർത്താവിന്റെ ദേവാലയ പ്രവാസനമാണ്. യേശുവിന്റെ മാതാപിതാക്കള് യേശുവിനെയും കൊണ്ട് ആദ്യമായിട്ട് ദേവാലയത്തിൽ ആരാധിക്കാനായിട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ബലിയർപ്പിച്ച് കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ പോകുന്ന, വാസ്തവത്തിൽ ദൈവത്തിന്റെ ഒരു ദൈവികമായ തലത്തിൽ നമ്മളതിനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതൊരു സാധാരണ കുടുംബത്തിന്റെ പശ്ചാത്തലമായിട്ട് നമ്മളതിനെ കാണുന്നത്. അപ്പനും അമ്മയും അവർക്ക് ദാനമായിട്ട് കൊടുത്ത് കുഞ്ഞിനെയും ദേവാലയത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൽ പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്ന സമ്പ്രദായങ്ങൾക്ക് അനുസൃതമായി ആ ഒരു പരുവത്തിൽ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം ക്രിസ്തു ദൈവമാണ് എന്നുള്ളതിനേക്കാൾ ഉപരിയായി ലഭിച്ചിരിക്കുന്ന ഒരു മകനെ ശ്രേഷ്ഠമായ പാരമ്പര്യങ്ങൾക്ക് അനുസൃതമായി അവന് രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ് ദേവാലയത്തിൽ കൊണ്ടുപോകുന്ന ക്രിസ്തുവിൽ കൂടി നമ്മൾ കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ പഴയ പാരമ്പര്യത്തിലുള്ള രണ്ട് പ്രധാന വ്യക്തികളെ കാണുന്നുണ്ട്. ഒന്ന് ശമോനും രണ്ട് ഹന്നായും. രണ്ടും വയോധികരാണ്. ശമോൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു പ്രവാചകനായിട്ടാണ് കാണുന്നത്, വൃദ്ധനായ ഒരു പ്രവാചകനായിട്ടാണ്. ഹന്ന വിവാഹം കഴിച്ച് അധിക നാളും ഭർത്താവും മരിച്ചതിന് ശേഷം വിധവയായി ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത ഒരു പ്രവാചികയായിട്ടുമാണ് ആ സമൂഹം ഈ രണ്ട് വ്യക്തികളെയും കാണുന്നത്. അങ്ങനെ ഒരു പഴയ തലമുറയെ ഒരു പുതിയ തലമുറയുടെ സംഗമമായിട്ടാണ് ഈ ക്രിസ്തുവും ശമോനും അല്ലെങ്കിൽ ഹന്നായും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ശമോന് ക്രിസ്തുവിനെ കാണുകയും ക്രിസ്തുവിനെ കണ്ടപ്പോൾ തന്നെ ആ പ്രവാചകത്വത്തിന്റെ വെളിപ്പെടുത്തല് അദ്ദേഹത്തിന് ഉണ്ടാവുകയും അത് സാക്ഷാൽ ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിന്റെ പാദത്തിൽ ചുംബിച്ചുകൊണ്ട് നാഥ എന്നെ തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട്ടയക്കണമേ, ഈ ലോകത്തിന്റെ ബന്ധനങ്ങൾ തന്നെ വിമോചിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചു, ശിശുവായ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയ സംഭവം അവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. അത് വലിയ പ്രാധാന്യമുള്ള സംഭവമാണെന്ന് പിതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അതൊരു വലിയ പെരുന്നാളായിട്ട് തന്നെ, വാസ്തവത്തിൽ നമ്മുടെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട പെരുന്നാളുകളൊക്കെ വലിയ പെരുന്നാളുകൾ തന്നെയാണ്, പ്രാധാന്യമുള്ള ഒരു പെരുന്നാളായിട്ടാണ് യേശു എബ്രാനെയും കൊണ്ട് മാതാപിതാക്കൾ ദേവാലയത്തിൽ കൊണ്ടുപോകുന്ന, നമ്മളെ കൊണ്ടൊക്കെ കുട്ടിക്കാലം ദേവാലയത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്, അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ലേ, അങ്ങനെ വലിയ പ്രസക്തിയൊന്നുമില്ല, പിന്നെ പോയാലായി പോയില്ലേനായി, ചിലരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ഇങ്ങനെ സുശ്രൂഷിക്കപ്പോ ചില മാതാവ്, എനിക്ക് വളരെ സന്തോഷമുണ്ട് ചില മാതാപിതാക്കളൊക്കെ അമ്മമാരും കുഞ്ഞുങ്ങളെ കൊണ്ട് ആദ്യം പള്ളി വരുമ്പോൾ അച്ഛനോട് വിളിച്ചു പറഞ്ഞു അച്ഛാ ഞങ്ങളെ പള്ളി കൊണ്ടുവരികയാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അങ്ങനെ വളരെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അതൊരു ഒരു അനുഗ്രഹമാണ്, അതൊരു സന്തോഷമാണ് അത് ദേവാലയത്തിന് സമർപ്പിക്കത്തക്കവണ്ണം അത് കൊണ്ടുവരിക എന്നുള്ളത്. എന്തു തന്നെയാണെങ്കിലും ആ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ആ മാതാപിതാക്കൾ ആ യേശുവിനെ കൊണ്ട് പ്രവേശിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഞാനിങ്ങനെ ഓർക്കുക, യേശു എമ്പുരാൻ ദൈവപുത്രനാണ്, വാസ്തവത്തിൽ ദൈവപുത്രന്റെ കാര്യങ്ങളിൽ മാതാപിതാക്കൾ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, എന്നിട്ടും ആ മാതാപിതാക്കൾ എത്ര മാത്രം ആ യേശുവിനെ കൊണ്ട് ദേവാലയത്തിൽ കൊണ്ടുപോകാനൊക്കെ അത് ആ ഒരു പ്രാധാന്യം കാണിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സാധാരണ മനുഷ്യരായിട്ട് പോലും നമുക്കത്രയും ആ അതിനെപ്പറ്റിയുള്ള ഉൾക്കാഴ്ചകൾ, ദൈവാനുഗ്രഹങ്ങളൊക്കെ നമുക്ക് അനുമതി വേണം എന്നുള്ളൊരു ഒരു അറിവ് നമുക്കുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പാരമ്പര്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങളൊക്കെ നമ്മളതിൻ്റെ ആ അതിൻ്റെ ആ മഹത്വം അല്ലെങ്കിൽ മനോഹാരിത നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു പോരായ്മയായിട്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണെന്നുള്ളത് ഈ ഒരു സമയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് പ്രസക്തിയുള്ള ഒരു കാര്യം കണ്ടുള്ളത് മലങ്കര സഭയിലെ ഒരു കർമ്മശ്രേഷ്ഠനായ ഒരു ശ്രേഷ്ഠ പിതാവിന്റെ ഓർമ്മയോടാണ്, പരിശുദ്ധ പത്രോസ് മാർ പത്രാപോലീസായുടെ. പക്ഷെ ആ തിരുമേനി അദ്ദേഹത്തിന്റെ 51-ാം ഓർമ്മയാണ് ഈ സഭയില് ജനിച്ചു വളർന്ന് ഈ സഭയിലെ പാവപ്പെട്ട ആളുകളെ, ഈ സഭയിലെ മാത്രമൊന്നുമല്ല സമൂഹത്തിൽ വളരെ അതസ്ഥരതായി കണ്ടപ്പെട്ട ആളുകളെ ചേർത്ത് അടച്ച് അവരുടെ ജീവിതത്തിന് ഒരു പുതിയ വെട്ടം നൽകിയ ഒരു ശ്രേഷ്ഠ വിധവായിട്ടാണ്, അവരെ ദളിത സമൂഹത്തിന്റെ ഒരു വീണ്ടെടുപ്പുകാരനായിട്ടാണ് പത്രോസ്മാനിയെ സഭ വീക്ഷിക്കുന്നത്. ശരിക്കും അദ്ദേഹം ഒരു വലിയ ദിവ്യകാരുണ്യമുള്ള മനുഷ്യനായിരുന്നു, പാവങ്ങളുടെ വീടുകളിലൊക്കെ പോവുകയും അവരെ സ്നേഹിക്കുകയും ഒരു ഒരു ദൈവദർശനമുള്ള ആത്മീയ പിതാവ് എങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കണം എന്ന് ജീവിതത്തിൽ കാണിച്ച വളരെ ശ്രദ്ധേയനായ ഒരു പിതാവ്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുക ഇന്നാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു വലിയൊരു മനുഷ്യനായിട്ട് മാറ്റപ്പെട്ടനെയായിരുന്നു, കാരണം അത്രമാത്രം പാവങ്ങൾക്കിടെ പ്രവർത്തിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് അഭിനയ പത്രോസ്മാനി. പ്രത്യേകിച്ച് മലബാർ, കോഴിക്കോട് അവിടെയുള്ള കുടിയേറ്റ മേഖലകളിലൊക്കെ അദ്ദേഹം ചെല്ലുകയും അന്ന് ദാരിദ്ര്യമുള്ള ജനങ്ങളെയൊക്കെ കണ്ട് അവരെയൊക്കെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉദ്ധരിക്കുവാൻ അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ ഈ സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ അന്നീ പിതാവിനെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും ആ പിതാവിന്റെ മധ്യസ്ഥയില് പ്രത്യേകമായിട്ട് അദ്ദേഹം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് ചുമതലപ്പെടുത്തിയത് നമ്മുടെ പ്രഭുമാരുടെ ഡോക്ടർ മാത്യു കോശിയച്ചനെയാണ്. അച്ഛൻ ഒരുപാട് തിരക്കുള്ള ആളാണ്, വാസ്തവത്തിൽ ഇന്നും അച്ഛന് പ്രസംഗിക്കാൻ പറ്റുന്നൊരു അവസരമല്ല എന്ന് പറഞ്ഞെങ്കിലും അച്ഛന് ഞാൻ പറഞ്ഞപ്പോൾ ആ തിരക്കിനിടയ്ക്ക് ഞാൻ കയറാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു അച്ഛന്, ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട ഐസക് അച്ഛന് പ്രസംഗിക്കുന്നതായിരിക്കും അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്യു കോശിയൻ ഉണ്ടല്ലോ അല്ലേ അച്ഛ, ഇല്ല അതിനകത്ത് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ മാത്യു കോശിയച്ചന് പ്രയാസമാണെങ്കിൽ ഞാൻ ഐസക് അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോഴും വരുന്ന വഴിക്ക് അച്ഛനെന്ന് ഒന്ന് വന്നിച്ച് പ്രസംഗിക്കണമെന്ന്, അതിന് അച്ഛന് സാന്നിധ്യം ഉണ്ടെന്നുള്ള സന്തോഷമാണ്. ഏതായാലും സുവിശേഷ ഗീതങ്ങളിലെ 383-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 383-ാമത്തെ ഗീതം ദൈവഭാഗ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായവൻ നടത്തിയിടുന്നു എന്നുള്ള ഗീതം അറിയാവുന്ന ഗീതമാണെന്ന് തോന്നുന്നു. വിശേഷ ഗീതങ്ങളിലെ 383 എല്ലാവർക്കും ആ പാട്ട് ചില പുസ്തകങ്ങളിലും ഉണ്ടായിരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ പുസ്തകം എല്ലാവർക്കും ആ പാട്ട് എല്ലാവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പഴയ പുസ്തകത്തിൽ മാത്രമേ, പുതിയ പുസ്തകത്തിൽ മാത്രമേ ആ പാട്ടുള്ളൂ. പഴയ പുസ്തകങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് വേറെ ഒരു സുപരിചിതമായ ഗീതം 227-ാമത്തെ ഗീതം നമുക്ക് വേണം. 227 സ്നേഹ പിതാവേ അങ്ങായേ ഞാൻ ആരാ
എന്റെ യാത്രാമധ്യേ എനിക്കൊരു പ്രസംഗം വീട് കിട്ടി. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച ദൈവവചനത്തിൽ നിന്ന് പ്രത്യേകിച്ച് രാജശേഷൻ നല്ലൊരു തുടക്കം ഇട്ടു തന്നതുകൊണ്ട് എനിക്ക് ആ തുടക്കത്തിന്റെ വേരുകളിൽ മാത്രം പിടിച്ചാൽ ഒരു പ്രസംഗത്തിനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. യേശു തമ്പുരാൻ ഈ ലോകത്ത് ജനിച്ചു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ഈ വിഷയം പ്രസ്താവിക്കുന്നതിന് മുമ്പ് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2:21 മുതൽ വായിച്ചാൽ, പരിച്ഛേദന കഴിപ്പാനുള്ള 8 തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപാദിപ്പിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന പേര് വിളിച്ചു. ഒരു പൈതൽ ജനിച്ചതിന്റെ സന്തോഷം രേഖപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം. അതിനുശേഷം മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവരുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിക്കുവാനും ഒരു ഇണ കുറുപ്രാവിനെയോ 2 കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഈ വാക്യം പെട്ടെന്ന് തന്നെ മനസ്സിൽ കടന്നു വരാൻ കാരണം രാജേശ്വരൻ തുടങ്ങി. അത് മാത്രമല്ല, ഫെബ്രുവരി മാസം നാളെയും കൂടെ കഴിഞ്ഞാൽ ഫെബ്രുവരിയിലേക്ക് കയറും. ഫെബ്രുവരി മാസം 2 വളരെ ശ്രേഷ്ഠമായ ഒരു പെരുന്നാൾ. നമ്മൾ വളരെ ബുദ്ധിപൂർവം അത് യുക്തിപൂർവം അതിനെ കൊച്ചാക്കി അടുത്ത ഞായറാഴ്ചയിലേക്ക് നമ്മളങ്ങ് പ്രവേശിക്കും. ആ പെരുന്നാളിന്റെ പേരാണ് മായൽത്തോ, കർത്താവിന്റെ അനുഗ്രഹീതമായ ദേവാലയ പ്രവേശനം. ഇത് എന്തിന് നടത്തി എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. 2 ന്യായപ്രമാണ വാക്യങ്ങളുടെ കോട്ടിംഗ് അവിടെയുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാ പറഞ്ഞത്. 1, മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവരുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ. ഇന്നും പഴയ തലമുറയും പുതിയ തലമുറയും ചിലപ്പോഴെങ്കിലും ഈ വിഷയം കാത്തു സൂക്ഷിക്കാറുണ്ട്. അത് വന്ന വൈദികനോട് ചോദിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലും, അച്ഛാ കുഞ്ഞിനെയും കൊണ്ട് എപ്പോഴാണ് ഞങ്ങൾക്ക് പള്ളി വരാൻ പറ്റുന്നത്. എന്റെ പള്ളി ഒരാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ചോദിച്ചു, അച്ഛാ വരാൻ പറ്റുമോ? അപ്പൊ എനിക്ക് സംശയമായി. ഞാനും 2-3 അച്ഛന്മാരോടൊക്കെ റെഫറൻസ് ചോദിച്ചു. അരുമിനി എന്റെ മറവി കൊണ്ട് ഒരു കുറ്റം ചെയ്യാതിരിക്കാൻ വേണ്ടി അപ്പൊ അത് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആ കുട്ടിയും കൊണ്ട് കടന്നു വന്നപ്പോൾ കുന്തിരിക്കവും മെഴുകുതിരിയും ഞാൻ ഒന്നും പറയാതെ കൊണ്ടുവന്നേ. ആ കൊണ്ടുവന്ന് പള്ളിയിൽ സമർപ്പിച്ചിട്ട് എന്റെ മുമ്പിൽ കൊണ്ട് നീക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തത് പണ്ടൊക്കെ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ എന്റെ വൈദിക പാരമ്പര്യത്തിൽ ഞാൻ 1-2 പ്രാവശ്യം മാത്രമേ ഇങ്ങനെ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്ന വീരത്നങ്ങളെ ഓർക്കാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പൊ ഞാൻ പിറ്റേ ആഴ്ച അതിനെക്കുറിച്ച് തന്നെ ഒരു പ്രസംഗം എനിക്ക് ചെയ്യാൻ ആ ഒരു സംഭവം മുഖാന്തരമായി. പക്ഷേ അതിന്റെ അടിസ്ഥാനം ഇവിടെ പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. ഇനി 2 കാര്യം, ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞിനെ സമർപ്പിക്കുന്ന സമയമാണ് ഈ ദേവാലയ പ്രവേശനം. ഒരുപക്ഷെ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു കൂടാശയിലൂടെ ഇതിന്റെ സായുജ്യം അടയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഒരു അടയാളം അല്ലെങ്കിൽ അടിസ്ഥാനം നമ്മുടെ സഭാ മക്കൾ വിട്ടുപോയെന്ന് ഞാൻ ചിന്തിക്കുക. അതൊരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. മർത്തോമാ സഭയിൽ പ്രസവ സ്തോത്ര ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു സ്തോത്ര ശുശ്രൂഷയുണ്ട്. കുഞ്ഞിനെ കൊണ്ട് കടന്നു വരുമ്പോൾ മുട്ടുകുത്തി മത്ബാഹയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അച്ഛൻ അതിനൊരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലും. നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ചാക്കിയെന്ന് മാത്രം ഞാൻ ചിന്തിക്കട്ടെ. എങ്കിലും നേർച്ച കാഴ്ചകളോടുകൂടി കൊണ്ടുവന്നപ്പോൾ 2 സാധാരണ മനുഷ്യര്, അവരിതൊന്നും അറിയുന്നില്ല, അവരിന്ന് വള്ളി വരുമെന്നോ ആ ഇന്ന് തന്നെയാണ് ഈ ചടങ്ങ് നടക്കുന്നതെന്നോ ഒന്നും ഓർക്കാതെ പള്ളിയിൽ തന്നെ സ്ഥിരം വക്താക്കളായിട്ട് ഏറെ സമയം പള്ളി ചെലവാക്കാൻ ഇഷ്ടപ്പെട്ട 2 പ്രായമായ വ്യക്തിത്വങ്ങളെ ആ വേദപുസ്തകത്തിലൂടെ പറഞ്ഞു കാണിക്കുന്നു. അതിനെക്കുറിച്ച് ആ രാജേശ്വരൻ ആമുഖത്തിൽ പറഞ്ഞത്, ഈ 2 പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സംഭവവും അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന് പുറകോട്ടുള്ള ചില അധ്യായങ്ങൾ വായിച്ചാലും ഈ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മുതൽ ഇങ്ങനെ ഓരോ ആഴ്ചയിലെയും വേദഭാഗങ്ങൾ പരിശോധിച്ചാൽ ഓരോ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഏവൻഗേലിയൻ ഭാഗമായിട്ട് നമ്മൾ വായിച്ചു കേട്ടത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒരാളെങ്കിലും ഓർക്കുന്നുണ്ടോ? ആദ്യം സഖറിയാവിന് വെളിപ്പെടുകയാണ്. എന്തിനെ കുറിച്ചാ? ഒരു മകൻ യോഹന്നാൻ ജനിക്കാൻ പോകുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും വെളിപ്പെടുത്തലുകളും ദൈവസംസർഗവും മാലാഖയുടെ സംഭാഷണം ഒക്കെ കേട്ട് ഓരോ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഈ വ്യക്തികൾക്കൊക്കെയും ഒരു സവിശേഷത, ഒരു അഡ്ജക്റ്റീവ് അവിടെ പറയുന്നത് അവരൊക്കെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു. എന്റെ ഒന്നാമത്തെ ചിന്ത, ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതാനുഭവം ദൈവം കൊടുക്കാറുണ്ടോ, കൊടുക്കാറുള്ളൂ? ഈ ചോദ്യത്തിനാണ് ഒന്നാമത് ഇന്നത്തെ ഈ സുബോധ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. നമ്മുടെ വേദപുസ്തക അടിസ്ഥാന പ്രകാരം ഓരോ കുഞ്ഞും പിറക്കുന്നത് ദൈവനിശ്ചയ പ്രകാരമാണ്. അല്ലെന്ന് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നിഷേധിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദമ്പതിമാർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. എല്ലാ ദമ്പതിമാരും അവരോരിഷ്ടപ്പെടുന്നതനുസരിച്ച് രണ്ടാണാണെങ്കിൽ രണ്ടാണ്, അല്ലെങ്കിൽ രണ്ടാണ് കഴിഞ്ഞിട്ട് ഒരു പെണ്ണ്, അല്ലെങ്കിൽ ഒരാണ് ഒരു പെണ്ണ്. വിളിക്കുന്നവരെ മാത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ഇതിനകത്ത് വ്യത്യസ്തതകൾ ഉണ്ട്. എന്റെ വീട്ടിലും ഞങ്ങളുടെ സഹോദരങ്ങൾ മൂന്നാണും ഒരു പെണ്ണുമാണ്. അപ്പനൊരു പക്ഷേ ആഗ്രഹിച്ചു കാണും രണ്ട് പെണ്ണും രണ്ടാണോ എന്ന് ആഗ്രഹിച്ചു കാണും. എനിക്കറിയാൻ പാടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷേ ഇത് ദൈവനിശ്ചയമാണ്, അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നതുമുണ്ട്. എന്നാൽ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ നിറയുമെന്നുള്ള ചിന്ത ഒരാളുടെ ജനനത്തിലൂടെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സ്നാപകന്റെ ജനനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിഷയത്തിൽ ഗർഭത്തിൽ പിള്ള തുള്ളി, ഏറെ പിള്ള കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം ഉദരത്തിൽ തന്നെ ഉളവായെങ്കിൽ ആ സന്തോഷ നിമിഷങ്ങളിൽ നമ്മളും ഉൾപ്പെട്ടവരാ. മുട്ട വിരിഞ്ഞ് മനുഷ്യ കുഞ്ഞുണ്ടായ ആരും എന്റെ മുമ്പിൽ കാണത്തില്ല. എല്ലാവരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്നവരാണെങ്കിൽ അവിടെ നിന്ന് നിശ്ചയമായിട്ട് നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ദൈവനിശ്ചയപ്രകാരം പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കുകയാണ്. അതിനെ സ്ഥിരീകരിക്കുന്ന സമയമാണ് വിശുദ്ധ മാമോദീസ കൂദാശ. ഇത് പലപ്പോഴും നമ്മൾ മറന്നിട്ട് ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു പ്രകാശ രൂപത്തെ ഞാനും നമ്മളും ഒക്കെ അറിഞ്ഞും അറിയാതെ നഷ്ടപ്പെടുത്തുകയാണ്. എന്നാൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ശിമോനും ഹന്നായും അവരാരാണെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും വൃദ്ധരായിരുന്നു, ദേവാലയത്തിൽ തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ ദേവാലയത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മനുഷ്യർ കുഞ്ഞിനെ കയ്യിലോട്ട് എടുത്തിട്ട് എന്തോ പറയുന്നത്, ഈ കുഞ്ഞിന്റെ 10-ാം ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് മരിക്കാൻ, ഈ കുഞ്ഞിന്റെ വിവാഹം കൂടെ ഒന്ന് സംബന്ധിച്ചിട്ട് വേണം എനിക്ക് ഈ ലോകത്ത് നിന്ന് കടന്നുപോയി, എന്റെ കണ്ണ് അന്നേ അടയാവും. ഏത് വൃദ്ധരായാലും യൗവനക്കാരനായാലും ഏത് പ്രായത്തിലുള്ള മനുഷ്യരുടെയും ചിന്ത, ഒരിക്കലും മരിക്കാത്ത ഒരു ജീവിതക്രമം നമുക്കുണ്ടാകണം. പക്ഷെ നമുക്കതിന്റെ യാഥാർത്ഥ്യം കൃത്യമായിട്ട് അറിയാം, ജനിച്ചാൽ നമ്മൾ മരിച്ചേ മതിയാവും. ഈ വിഷയത്തിന് വളരെ സന്തോഷകരമായ ഒരു മറുപടി ശീമൻ പറയുകയാണ്. എന്താ പറഞ്ഞേ? ഇപ്പോൾ നാഥ, അവനെ കുഞ്ഞിനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായി ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഒന്ന് കാണാൻ പറ്റിയതില്ല സന്തോഷിക്കുന്നത്. നമ്മളൊക്കെയോ അതിന്റെ വളർച്ചയുടെ ഏറ്റവും ഔന്നത്യങ്ങളിൽ എത്തിയാലും നമുക്ക് പിന്നെയും പറയും കുറച്ചും കൂടെ കിട്ടിയാൽ കുഴപ്പമില്ല. ഈ ശിമോന്റെ സന്തോഷം കുഞ്ഞിനെ ഒന്ന് കാണാൻ, കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ, ഇത് രണ്ടും പറ്റുന്ന ഒരു സന്ദർഭം ദൈവമക്കൾക്ക് എല്ലാ ആഴ്ചയും കൊടുക്കാറുണ്ട്. ദൈവം ഒന്ന് എടുക്കാനും ഒന്ന് കാണാനും ഒന്ന് സന്തോഷിക്കാനും അത് അനുഭവിക്കാനും ഈ സന്ദർഭമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാധനാലയത്തിൽ പൂർത്തീകരിക്കുന്നത്. നമ്മുടെ ബോബി ജോസ് കട്ടക്കാട് അങ്ങനെയല്ലേ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പുസ്തകം എന്ന് മാത്രമല്ല, ഓരോ വരിയിലും എനിക്ക് തോന്നുന്ന ഒരു കവളിനപ്പുറമായി അല്ലെ ഒരു വയറിനപ്പുറമായ ചിന്തകൾ അദ്ദേഹം എഴുതി വെച്ചേക്കുക. അതുകൊണ്ട് ഒരു പുസ്തകം വായിച്ചാലൊന്നും, ഞാനൊന്നും വായിച്ചിട്ട് എനിക്കെല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എല്ലാം കൂടെ വായിക്കാൻ ശ്രമിച്ചതുകൊണ്ടൊന്നും മനസ്സിലാകാനേ. പക്ഷെ ഒരു വാക്യമോ ഒരു വാചകമോ ഒക്കെ വായിക്കാൻ ശ്രമിച്ചാൽ ആ ഏറെ കിട്ടുമെന്ന് എനിക്ക് തോന്നി. അത് തന്നെ വേദപുസ്തകം. നമ്മൾ പലരും പറയാറില്ലേ, ഞാൻ അവിടെ ഒരാൾ ചോദിച്ചു, അച്ഛ അച്ഛനൊക്കെ ഒരു അച്ഛനല്ലേ? ഞാൻ കരുതി എന്തോ കുഴപ്പം കാണിച്ചിട്ടായിരിക്കും, അച്ഛനൊക്കെ ഒരു അച്ഛനല്ലേ? അപ്പൊ ഞാൻ നോക്കിയപ്പോ കുപ്പായം ഉണ്ട്, തൊപ്പിയും ഉണ്ട്, എല്ലാം ഉണ്ട്, ഇനി വേഷം മാറാത്തതിന്റെ കുഴപ്പമാണോ എന്ന് ഞാൻ ചിന്തിച്ചു. അച്ഛൻ എത്ര പ്രാവശ്യം വേദോത്സവം വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഒരു കഠിനമായ ചോദ്യമാ ചോദിച്ചു. ഞാൻ വിചാരിച്ചത് യുക്തി കൊണ്ട് പറയണോ, ബുദ്ധി കൊണ്ട് പറയണോ, ഭക്തി കൊണ്ട് പറയണോ, ഇങ്ങനെ മൂന്ന് മറുപടി നമുക്ക് പറയാം. ബുദ്ധിപൂർവമായ ഉത്തരം, ഇവിടുത്തെ പുതിയ തലമുറ എപ്പോഴും ചോദിക്കുന്നത് ബുദ്ധിയും യുക്തിയും കൊണ്ടുള്ള ഉത്തരം പറഞ്ഞാൽ അവർ ഹാപ്പിയാണ്. ആ ഭക്തിപൂർവ്വ ഉത്തരം കൊടുത്താൽ മുതിർന്നവർ സന്തോഷിക്കും. അപ്പൊ ഓരോരുത്തരുടെയും കോണ്ടക്സ്റ്റ് അനുസരിച്ച് ഞാൻ പറയാനല്ല, പക്ഷെ എനിക്ക് തോന്നി ഈ അവരുടെ പ്രായത്തിനേക്കാൾ എനിക്ക് പറയാൻ കൊള്ളാവുന്ന ഉത്തരം ഭക്തിയുടെ ഉത്തരമാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കൽ പോലും എനിക്കിത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്നെ അടിമുടി ഒരു നോട്ടം നോക്കി, ഇയാളെന്നോ അച്ഛനാന്ന് അതിന്റെ അർത്ഥം. ആ നല്ല മനുഷ്യനാ, അദ്ദേഹത്തിന് യാതൊരു കുറവും ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു സാധാരണ ചോദ്യത്തിൽ നിന്ന് വന്നൊരു ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരുപക്ഷെ സെമിനാരിയിലൊക്കെ പഠിക്കുമ്പോ ഈ ഒരു കൊച്ച് ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു, ഇതൊന്ന് വായിച്ചു തീർക്കണം. പക്ഷെ വായിച്ചിട്ട് ഞാൻ പിന്നെ ഇതിന്റെ ആദ്യം ചെല്ലുമ്പം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചത്, ഞാൻ തന്നെയാണോ വായിച്ചേ? ഒരു ബസ് യാത്രയില്ല, ഷമ്മാശനായിരിക്കുന്ന സമയത്ത് ഒരു പെന്തക്കോസ്തുകാരനായ യുവാവ് എന്നോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു 36 പ്രാവശ്യം വായിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവനോട് എഴുന്നേറ്റ് നിന്നൊന്ന് ഒന്ന് ഒന്ന് ബഹുമാനം പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. ബസ് എന്റെ തൊട്ടടുത്തിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്നൊരു കുടുക്ക് ചോദ്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം, ഇതിലെല്ലാം എത്ര അധ്യായം ഉണ്ടെന്ന് ചോദിച്ചു. എത്ര പ്രാവശ്യം വായിച്ചാളാം? 36. ഞാൻ പറഞ്ഞു, അത്രയെങ്കിലും എനിക്കറിയാം, പക്ഷെ ഞാൻ മൊത്തം വായിച്ചിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ പറയുന്നത് ഒരു വാക്യം വായിച്ചാൽ മതി, ആ വാക്യത്തിൽ ദീപ്തമായ ചിന്തകളുണ്ട്. പക്ഷെ ഒരു വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മദ്യം കഴിക്കാമെന്ന് പറയുന്ന ആ വാക്യം മാത്രം വായിച്ചിട്ട് പുറത്തിറങ്ങി കഴിക്കുന്ന ആ ഒരു സംഭവത്തിലേക്കല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റിലൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മളത് ഇറങ്ങാൻ. ആവശ്യമായ ധാരാളം കാര്യങ്ങൾ ഒരു വാക്കിലോ വാക്യത്തിലോ ഉണ്ട്, ബാക്കി പഠിക്കേണ്ടതല്ല. അങ്ങനെ ഓരോ വാക്യങ്ങൾ അനുസരിച്ച് വായിക്കാമെങ്കിൽ നമ്മുടെ ആയുഷ്കാലം മുഴുവനും വായിച്ചാല് തീരാത്ത ഒരു സമുദ്രമാണ് ഈ വേദപുസ്തകം. അതിലൊരു കൊച്ചു പതിപ്പ ഞാൻ ഈ പറഞ്ഞ ബോബി ജോസ് അദ്ദേഹത്തിന്റെ പുസ്തകം എന്നെ കൊണ്ട് അതിന്റെ ഒരു 1000-ൽ 1 അല്ലെങ്കിൽ 1000-ൽ 1 പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു സങ്കോചം എന്റെ മനസ്സിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യന് 2 കാലുണ്ട്, 2 കൈയുണ്ട്, ഇങ്ങനെ 2 എണ്ണം വെച്ചുള്ള ഒത്തിരി അവയവങ്ങളുണ്ട്. അപ്പൊ കാലിന്റെ മാത്രം എടുത്താൽ ഒരു കാല് എപ്പോഴും ദേവാലയത്തിലാണെന്നുള്ള ചിന്തയും, ഒരു കാല് മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ ഒരു സാധാരണ ജീവിതത്തിൽ എപ്പോഴും ഊന്നാനും ശ്രമിക്കണം. നമുക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സെന്റ് തോമസ് ഇരിക്കുന്ന ഞാൻ എന്റെ പള്ളി സെന്റ് പീറ്റേഴ്സ് ഒരു കാലം അവിടെ വരെ നീട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള, പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് നീട്ടാൻ പറ്റും. ഞാൻ എപ്പോഴും ആ ഒരു ദേവാലയം, സെന്റ് പീറ്റേഴ്സ് എന്നോ സെന്റ് തോമസ് എന്നോ സെന്റ് ഗ്രിഗോറിയസ് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ദേവാലയ പശ്ചാത്തലത്തിൽ എന്റെ കാലും ഒരു കാലം ആളുകൾ വസിക്കുന്ന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമൂഹത്തിൽ എന്റെ കാലം ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റുമോ? എന്റെ ചോദ്യം അതാ. അപ്പൊ അദ്ദേഹം ഒരു കഥാ തന്തു എനിക്ക് തന്നു. ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരിക്കലും നമുക്കൊരു തിന്മ പറയാൻ പറ്റത്തില്ല, ഒരാളെ കുറച്ച് കാണിക്കാൻ പറ്റത്തില്ല, ഒരാളുടെ കുറ്റം പറയാൻ പറ്റത്തില്ല, നുണ പ്രചരിപ്പിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? രണ്ടെടുത്തുമല്ല. ദേവാലയത്തിൽ ഞായറാഴ്ച മാത്രം ഒന്ന് കുത്തും, നമുക്ക് സൗകര്യവും സമയവും എല്ലാം കഴിഞ്ഞ് വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴും ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ഒരു കാര്യത്തിൽ ഇടപെടും. അപ്പൊ ഇത് പോരാന്നാണ് അദ്ദേഹം ആ വാക്കിലൂടെ പരിചയപ്പെടുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത് രണ്ടും തൃപ്തിപ്പെടുത്താനാണ് ദൈവം കുരിശിൽ പ്രവേശിച്ചത്. കുരിശിലേക്ക് നോക്കുമ്പോൾ കൈകൾ കൂപ്പി മുകളിലോട്ടും, കുരിശിന്റെ കുറുകപടി നോക്കിയാൽ കൈകൾ വിരിച്ച് രണ്ട് വശത്തേക്ക് നോക്കിയാൽ ഈ പറഞ്ഞ ചിന്തയ്ക്ക് സ്ഥാനമില്ലേ? കൈകൂപ്പി മേലോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവ വിചാരവുമായിട്ട് ജീവിക്കുക. കൈ വിരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തുവാ? സമൂഹ ജീവിതത്തോട് എനിക്കൊരു ബന്ധമുണ്ടെന്ന് ഞാൻ സ്വയം ക്ലിപ്തപ്പെടുത്തുക. ഈ രണ്ട് ചിന്തകളും പൂർണ്ണമാകുന്ന മറ്റൊരു വേദഭാഗം നമുക്ക് കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ തരുന്നത് ട്രാൻസ്ഫിഗറേഷന്റെ സമയത്താണ്. അതെവിടെ കിടക്കുന്ന ട്രാൻസ്ഫിഗറേഷൻ? വിശുദ്ധ ലൂക്കോ എല്ലാ സമവീക്ഷണ സുവിശേഷത്തിലെല്ലാം ഈ ട്രാൻസ്ഫിഗറേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 17:1-8, മർക്കോസിന്റെ സുവിശേഷം 9:2-8, ലൂക്കോസിന്റെ സുവിശേഷം 9:28-36. ഈ വിഷയങ്ങളിൽ കൂടാതെ തന്നെ 2 Petros 1:16-18 അവിടെ ഒരു ചെറിയ റെഫറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ട്രാൻസ്ഫിഗറേഷൻ നടന്ന സമയത്ത് എന്തു യഥാർത്ഥത്തിൽ നടന്നേ? സാധാരണ ജീവിതത്തിൽ നിന്നൊക്കെ മാറി ക്രിസ്തു ഒരു മലയുടെ മുകളിലേക്ക് കയറി, ആ മലയിൽ നിന്നാൽ ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളും കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്ന് ഒരു ചെറിയ ആത്മ ആംശം അവർ പത്രോസിനും യാക്കോബിനും യോഹന്നാനും കൊടുത്തിട്ട് അല്പമൊന്ന് മാറിയിരിക്കുന്ന ക്രിസ്തുവിന് പെട്ടെന്ന് എന്തോ സംഭവിച്ചത്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഇലൂമിനേഷൻ. എന്തോ ഇലൂമിനേഷൻ എന്ന് പറഞ്ഞു, ഒരു തേജസ്കരണം പ്രാപിച്ചു, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ഒരു വലിയ ഗോളമായിട്ട് മാറി. അത് കഴിഞ്ഞപ്പോൾ സാധാരണക്കാരായ സാധാരണ മനുഷ്യരായ പത്രോസും യാക്കോബും യോഹന്നാനും അവരിൽപ്പെട്ട ഒരാൾ സംസാരിക്കാൻ തുടങ്ങി. ഈ സംസാരം ലോകപരമായ സംസാരമല്ല നടത്തിയത്. ഇതെവിടുന്ന ഉണ്ടായി? ക്രിസ്തു എന്ന് പറയുന്ന പ്രകാശത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന വർത്തമാനങ്ങളും ഇന്ദ്രിയബലമായ കാര്യങ്ങളും ഒക്കെ മാറ്റപ്പെട്ട് ഒരു പുതിയ ചിന്തയിലേക്ക് യാക്കോബും യോഹന്നാനും പത്രോസും മാറി. പത്രോസ് എന്താ പറഞ്ഞു? 3 കൂടാരം ഞാൻ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട 2 വിശുദ്ധന്മാര് തമ്മിൽ ക്രിസ്തു സംസർഗം ചെയ്യുന്നത് അവർക്ക് കാണാൻ പറ്റി. നമുക്ക് പള്ളി നിൽക്കുമ്പോൾ ഇതുവല്ലോ കാണാൻ പറ്റുന്നുണ്ടോ? അച്ഛൻ്റെ കാപ്പയുടെ നിറം കാണാൻ പറ്റുന്നുണ്ട്, പ്രസംഗത്തിന്റെ നീളം മനസ്സിലാകുന്നുണ്ട്, ഭദ്രാസനത്തിൽ നിന്നോ ആ ദേവലോകത്തു നിന്നോ വരുന്ന കൽപ്പനയെ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ സന്തോഷം തോന്നും, പിരിവിനെ കുറിച്ചതാണെങ്കിൽ സങ്കടം തോന്നും, നോമ്പിനെ കുറിച്ചാണെങ്കിൽ പിന്നെയും നോമ്പ് വന്നു. ഞാൻ ഇന്നലെക്ക് മുമ്പ് എന്റെ പള്ളിയിൽ ഒരു കൊച്ചിനോട് ഞാൻ പറഞ്ഞു, മോനെ 3 നോമ്പൊക്കെ വരുക ഈ വർഷം ഉണ്ടോ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനത് പരിഹസിക്കാൻ വേണ്ടിയല്ല. അപ്പൊ അവന്റെ ഞാൻ പറഞ്ഞ ഒരു ലെവലിൽ അതിനൊരു തള്ളു തിരിച്ച് തന്നതായിരിക്കാം. അവനറിയാം കൃത്യമായിട്ട് നന്നായിട്ട് എല്ലാ കാര്യത്തിലും അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു, മോനെ ഈ വർഷം ഉണ്ട്, മരിക്കുന്നവരെ ഇതുണ്ട്, അത് കഴിയുമ്പോൾ ചിലപ്പോൾ എക്സെപ്ഷൻ തരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഉണ്ടെന്ന് ഞാനും സരസമായ ഭാഷയിൽ ഉത്തരം പറഞ്ഞു. ഇവിടെ സംഭവിച്ചത് ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പത്രോസിനും യാക്കോബിനും യോഹന്നാനും ആ പ്രകാശത്തെ കൺകുളിർക്ക് കാണാൻ പറ്റിയപ്പോൾ അവരുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് അല്പം ഒന്ന് ഉയരാൻ പറ്റി. ഇതല്ലേ ദേവാലയ ജീവിതം? പക്ഷെ ഇന്ന് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞാൽ, കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിനുള്ള ഒരു സ്ഥലമായിട്ട് ദേവാലയത്തെ കാണാം. അവിടെ നിന്ന് മാക്സിമം പ്രാർത്ഥിക്കും, ദൈവമേ കുറവുകൾ വന്നിട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കും ഇതുണ്ട്. പിന്നെ നടക്കേണ്ടുന്ന കാര്യങ്ങളും നടക്കാനിടയില്ലാത്ത കാര്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങളെപ്പോലും അവിടെ ഇരുന്ന് സാധിപ്പിച്ചെടുക്കാം. ഈ ഒരു ചിന്ത നമുക്കുണ്ടോ ഇല്ലയോ? ആലോചിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഏത് കാര്യവും ഒരപേക്ഷയിലൂടെ ദൈവാലയത്തിൽ വന്ന് സമർപ്പിച്ചാൽ, അതുകൊണ്ട് ചില ദേവാലയങ്ങളോട് നമുക്കൊരു പ്രതിപത്തി കൂടാൻ കാരണം, ഇന്ന പള്ളിയിൽ ചെന്നാൽ അത് നടക്കും. എന്റെ പള്ളിയിലും ഒരു കത്തോലിക്ക കുടുംബം വന്നിട്ട് ആരോ പറഞ്ഞു കൊടുത്തു, ഞാൻ വരുന്ന വന്നു കഴിഞ്ഞിട്ട് ഏതോ സമയത്ത് ആരോ പറഞ്ഞു കൊടുത്തതാ, ആ പള്ളി ചെന്ന് പ്രാർത്ഥിച്ചാൽ കുഞ്ഞിനെ കിട്ടും. 11 വർഷമായിട്ട് കാത്തിരുന്നവർ ആ പള്ളി വന്നു, അവർ പ്രാർത്ഥിച്ചു, അവർക്ക് കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പം അവരാ പള്ളി ചേരണമെന്ന് പറഞ്ഞു, ഞാനവരെ ചേർക്കുകയും ചെയ്തു. നമ്മുടെ കൂതാശപരമായ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ട് അടുത്തൊരാളെയും കൂടെ പരിചയപ്പെടുത്തി കൊണ്ടുവന്നു. പക്ഷെ അവരിച്ചിലൂടെ കത്തോലിക്ക സഭയിൽ വലിയ വിശ്വാസമുള്ള ആളായിരുന്നു, അവരും വന്നു, അവർക്ക് കുഞ്ഞിനെ കിട്ടി. ഇപ്പൊ പക്ഷേ ദൈവകൃപയാൽ അവർ പറഞ്ഞില്ല പള്ളി ചേരണമെന്ന്. അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ സെന്റ് പീറ്റേഴ്സ് പള്ളി മൊത്തം എന്തോ ആയതിനെ, ആ കത്തോലിക്ക പള്ളി അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ കത്തോലിക്ക പള്ളി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ചില പള്ളികളോട് സെന്റ് തോമസിൽ കാണും, സെന്റ് ഗ്രിഗോറിയസിൽ കാണും, എല്ലാ പള്ളിയോട് ചില മനുഷ്യർക്ക് ആ ഒരു പ്രതിപത്തി കൂടാനുള്ള കാരണം ചില കാര്യങ്ങൾ നടന്നു കിട്ടി. ഇതതിന്റെ ഒരു വശമാണ്. ഇനി രണ്ടാം വശം, ഈ സെന്റ് തോമസിലും സെന്റ് പീറ്റേഴ്സിലും സെന്റ് ഗ്രിഗോറിയസിലും അല്ലെങ്കിൽ ഏത് പള്ളിയാകട്ടെ, ഞാനിപ്പോ ഇവിടെ സമീപത്തുള്ള പള്ളിയുടെ പേര് പറഞ്ഞത് മാത്രമേ, ഏത് പള്ളിയാകട്ടെ, ആ പള്ളിയിൽ നിൽക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ പത്രോസ് കണ്ടതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ? യാക്കോബ് കണ്ടതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ? യോഹന്നാൻ കണ്ടതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കാണുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ പുസ്തകത്തിലെ അംശവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്താൻ പറ്റുന്നത്. ഒരു കാല് ദൈവചിന്ത കൊണ്ടും ഒരു കാല് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ഊന്നി നിൽക്കുന്ന അനുഭവം, ഈ സന്തുലിതാവസ്ഥ ഉണ്ടെങ്കിലേ മനുഷ്യന് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ ഇന്ന് ഈ വലതുകാലം കൊണ്ട് ചെന്നും ദേവാലയത്തിൽ എന്തോ പറയുന്നേ, സമൂഹത്തിൽ നിൽക്കാനുള്ള കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇടതുകാലം കൊണ്ട് ചെയ്യുന്ന എന്തുവാ, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെയാണ്. അപ്പൊ ദൈവവിചാരത്തിന് ഈ കാലുകൾ ഉപയോഗിക്കപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അവരോട് ചിന്തിക്കുക. ഞാൻ തുടർന്നും ദീർഘമായിട്ട് സംസാരിച്ചുകൊണ്ട് പോകുന്നില്ല. ഈ വിഷയത്തെ വീണ്ടും ഞാൻ ഈ ശീമോനും ഹന്നായിക്കും വേണ്ടി ഒന്നും കൂടെ കൂട്ടി യോജിപ്പിക്കുക. ഒരു അറിവുമില്ല, അന്ന് വാട്സപ്പും ഇല്ല, ഒരു ആശയവിനിമയ മാർഗവും ഇല്ലാതിരുന്നപ്പോഴും പ്രതീക്ഷയോടെ അവരെവിടെയാണ് കാത്തിരുന്നേ? ദേവാലയത്തിൽ. ഞാനിവിടെ സരസമായിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മലയാള വിഷയങ്ങൾ ഇവിടെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഹ്യൂസ്റ്റണിൽ പത്രം വായിക്കേണ്ട, ടി വി വായിക്കേണ്ട, വാട്സപ്പും കാണണ്ട, നമ്മൾ സ്റ്റഫോർഡിലോട്ട് ചുമ്മാ വന്നിറങ്ങി നടന്നാൽ മതി. എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരുപാട് വാർത്തകൾ കേൾക്കാം, പള്ളികളിലെ വാർത്ത, നാട്ടിലെ വാർത്ത, നല്ല വാർത്തയുണ്ട്, വേണ്ടാത്ത വാർത്തയുണ്ട്, ഇങ്ങനെ ഒരുപാട് വിഷയം. ഞാൻ സ്റ്റഫോർഡിനെ കുറ്റം പറയുമല്ല, എല്ലാ മലയാളികളും വന്നൊന്ന് ഒന്ന് ആചരി വെച്ചിട്ട് പോകുന്ന സ്ഥലമായിട്ട് ഇവിടുത്തെ മലയാളികൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കഥയല്ല, അങ്ങനെ ചിത്രീകരിക്കരുത്. അപ്പൊ ഈ വാർത്തകൾ കേൾക്കാൻ നമ്മൾ അവിടെ പോയിരിക്കും, പക്ഷേ പള്ളി വരുന്നതും വാർത്തകൾ കേൾക്കാനാണെങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ ഇവിടെ പറയാറുണ്ട്, പള്ളിയിലാണ് സോഷ്യലൈസേഷൻ നടക്കുന്നത്. അതിനുള്ള സ്ഥലത്തെ നമ്മൾ ചർച്ചിന്റെ ഒരു ലോബി ഭാഗം, അവിടെ കാപ്പിയൊക്കെ എല്ലാ പള്ളിയിലും കാപ്പി പ്രൊവൈഡ് ചെയ്യും. നാട്ടിൽ കർത്താവിന്റെ കൃപയാണ് ഇതേവരെ കാപ്പി കച്ചവടം തുടങ്ങിയിട്ടില്ല. ഇവിടെ എല്ലാ പള്ളിയിലും കൈമുത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്ന എങ്ങോട്ടാണ്, അവിടെ ആ കാപ്പി കുടിക്കുന്ന സമയം നമ്മൾ അവിടെ കേട്ട ഏതെങ്കിലും വിഷയം സംസാരിക്കാറുണ്ടോ? ദൈവവചനം സംസാരിക്കുന്നുണ്ട്. അന്ന് വായിച്ച പ്രമേയോനിൽ നമ്മളെ സ്പർശിക്കുന്ന എത്രയോ കാര്യം ഉണ്ടായിരുന്നു, പറയാറുണ്ടോ? അന്ന് വായിച്ച തുബ്ദേനിൽ ആറ് വിഭാഗങ്ങളായി തിരിച്ച് എത്രയോ വിഷയങ്ങൾ രേഖപ്പെടുത്തി, അതുപോലെ ചിന്തിക്കാറുണ്ടോ? അന്ന് വായിച്ച, അന്ന് നടത്തിയ ധൂപപ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആ പറഞ്ഞതും പ്രചരിപ്പിച്ചതും പഠിക്കാൻ ശ്രമിച്ചതായ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ടോ? ഞാനും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും ഇതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല, ഞാനത് ഒരു സമൂഹത്തെ കുറ്റപ്പെടുത്താനോ താഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഈ ഹന്നായും ശീമോനും എന്തുവാ ചെയ്ത്, പള്ളിയിൽ സോഷ്യലൈസേഷന് വേണ്ടി പോയതല്ല, ദൈവം വസിക്കുന്ന ഇടമാണെന്നുള്ള ചിന്തയിൽ ക്രിസ്തുവിനെ സമർപ്പിക്കാൻ അവിടേക്ക് ചെന്ന മാതാപിതാക്കളോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു സ്ഥലമായിട്ട് ശീമോൻ ഈ സ്ഥലത്തെ മാറ്റുകയാണ്. അതുകൊണ്ടാണ് ശീമോൻ എന്ത് പറഞ്ഞത്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നിർത്തിച്ചിട്ട് എനിക്കിത് കാണാൻ പറ്റിയല്ലോ, വലിയ സന്തോഷം. നമുക്കൊക്കെ പറയാം, നമ്മളും ഹൗസ് വാമിങ്ങിന് പോകാറുണ്ട്, വിവാഹ ഉദാശയ്ക്ക് പോകാറുണ്ട്, മാമോദിശയ്ക്ക് പോകാറുണ്ട്. ഞാനും കഴിഞ്ഞ ആഴ്ച ഒരു ഹൗസ് വാമിങ് നടത്തിയിട്ട് പറഞ്ഞു, എല്ലാവരെയും അവസാനം ഒരു കൺക്ലൂഷനോട് പറഞ്ഞു വന്നു, എല്ലാവരും കൂടെ പറയേണ്ടുന്ന ഒരേ ഒരു കാര്യം, നല്ലതാ, നല്ലൊരു വീടാണ്, ഇത് നല്ലതായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം, ഇത് പറഞ്ഞിട്ട് വേണം പോകാൻ. അല്ലാതെ ആ ഫ്രിഡ്ജ് ഇപ്പുറത്തോട്ടൊന്ന് മാറ്റി വെക്കണം, ആ പിന്നെ ആ ബെഡ്റൂമിലെ ആ കട്ടിലുണ്ടല്ലോ അത് ഇച്ചിരൂടെ ഒന്ന് മാറ്റിയിടാൻ കഴിച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷെ ഇതല്ലായിരുന്നു, പുതിയ മോഡൽ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ നെഞ്ചു പൊളിയുന്ന വർത്തമാനം പറഞ്ഞിട്ട് പോകരുത്. മാമോദീസ കഴിയുമ്പോഴും നമ്മൾ ഓരോ കമന്റ് ഒക്കെ പറയും, ഭക്ഷണത്തെ കുറിച്ചോ ആ കുട്ടി ഇട്ട വസ്ത്രത്തെ കുറിച്ചോ ഇട്ട ക്രീമിനെ കുറിച്ചോ ഒക്കെ നമ്മൾ കമന്റ് പറയും. അതിന് പകരം ഇത് നന്നായി, ഈ കാര്യത്തിൽ സന്തോഷത്തോടെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയല്ലോ, ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് നുണ പറയാനല്ല, പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചതായിട്ട് പറഞ്ഞിട്ട് പോകണം. ഓരോ കൂതാശയും ഓരോ സംസർഗവും ഓരോ കൂടിക്കാഴ്ചയും ഇതുപോലെ ആകണം. ഇതൊരു കൂടിക്കാഴ്ചയായിരുന്നു, അറിയാം, കർത്താവ് ദൈവവും ഒരു മനുഷ്യനും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഇതുപോലെ തന്നെ ആ മനുഷ്യര് തമ്മിൽ കൂടി കാണുമ്പോഴും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ ആ കൂടിക്കാഴ്ച എന്നും ഓർമ്മയുടെ പദത്തിൽ സന്തോഷത്തോടുകൂടി ഓർക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പായി തീരണമെങ്കിൽ ദൈവം നമ്മളെ ഇന്ന് ഈ പ്രസംഗവേദിയിലൂടെ ഓർമ്മിപ്പിച്ചതായ ചിന്ത മനസ്സിൽ സ്ഥാനം പിടിക്കണം. ഞാൻ ചുരുക്കമായിട്ട് സംസാരിക്കുവാൻ ദൈവം എനിക്കിങ്ങനൊരു അവസരം തന്നതിലുള്ള സന്തോഷം ദൈവസന്നിധിയിൽ മുഖത്തോട് പറഞ്ഞുകൊണ്ടും പ്രിയപ്പെട്ട രാജേഷത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും എന്നെ കേട്ടതായ എല്ലാ ശ്രേഷ്ഠ വൈദികരോടും എല്ലാ വിശ്വാസ സമൂഹത്തോടുമുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
ഫെബ്രുവരി 2-ാം തീയതി കടന്നു വരുന്ന മായത്തെ പെരുന്നാളോട് അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ മായത്തെ പെരുന്നാളിൽ പ്രധാനമായി ചിന്താവിഷയമാവുന്ന ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ അനുഗ്രഹിതമായ ഒരു ചിന്ത, ദേവാലയത്തിൽ പോകുന്ന ഒരു മനുഷ്യന്റെ മനോധർമ്മം എന്താകണം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി നല്ല രീതിയിൽ പ്രിയപ്പെട്ട അയച്ചക്കച്ചന് പ്രസംഗിച്ചു. വാസ്തവത്തിൽ അച്ഛന് ഒരു പ്രസംഗം തുടങ്ങുന്നതിന് 15 മിനിറ്റ് ഞാൻ അച്ഛനോട് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, അച്ഛനൊന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന്. എനിക്കറിയാം അച്ഛനോട് ഏത് സമയത്ത് പറഞ്ഞാലും അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആളില്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞാലും അച്ഛന് ഏതെങ്കിലും വിഷയത്തെ പറ്റി എന്തെങ്കിലും പറയാൻ കാണുമെന്ന് എനിക്ക് കുറച്ച് ബോധ്യമുള്ളത് കൊണ്ട് പിന്നെ അങ്ങനൊരു ഭയം അച്ഛനെ കുറിച്ചില്ല. കാരണം അങ്ങനെയുള്ള ഒരു കൃപ അച്ഛനുണ്ടെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഭാഗത്തെ പറ്റി വളരെ നല്ല രീതിയിൽ, വളരെ മനോഹരമായ രീതിയിൽ അച്ഛന് വർദ്ധിക്കുകയുണ്ടായി. ദേവാലയത്തിൽ പോകുന്ന മനുഷ്യന്റെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ള പ്രത്യേകിച്ച് മേയന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ കാണാനുള്ള ആ ഭാഗ്യം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ചിന്തയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ചിന്ത നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ പ്രയോജനീഭവിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എനിക്കിവിടെ അച്ഛൻ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ ആ വരികൾക്കിടയിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയപ്പോൾ എന്റെ മനസ്സിൽ അച്ഛനത് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കാൻ തോന്നിയ ഒരു ഭാഗമാണ് ഈ അദ്ദേഹത്തെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു എന്നത് ശിവാനെ പറ്റിയ പറയുന്നത്. ശരിക്കും ദേവാലയത്തിൽ ആരാധിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും വലിയ സംഗതി പരിശുദ്ധാത്മാവാണ്. എനിക്ക് പള്ളി പോകുന്നത് തന്നെ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയോടാവണം. അത് ഇല്ലാതെ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പള്ളി നിൽക്കുന്നതിന് പകരം കാപ്പി കുടിക്കാൻ ഓടിച്ചോടത്തിൽ നിൽക്കേണ്ടി വരുന്നത്. ശരിക്കും സംശയമൊന്നുമില്ല. ഈ പരിശുദ്ധാത്മാവ് പ്രേരിതമായ ഒരു മനുഷ്യൻ ദേവാലയത്തിൽ പോയാൽ അവൻ ദേവാലയത്തിനുള്ളിലേ നിൽക്കും, അല്ലാത്തവരൊക്കെ പോയി വെളിയിലേ നിൽക്കത്തുള്ളൂ. അതിന്റെ യാതൊരു അത് എത്ര വലിയ മനുഷ്യനായാലും അച്ഛനത് പറഞ്ഞ വളരെ വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത തന്നെയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിൽ പോയത് കൊണ്ടാണ് ഈ അസാധാരണമായ കാഴ്ച കാണാനും പറയുന്നൊരു ഭാഗം വളരെ ശ്രദ്ധേയമല്ലേ. അവനെ കൈകളിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ആരെ കൈകളിലേന്തിയാ? പരിശുദ്ധാത്മാവിൽ പോകുന്ന മനുഷ്യന് മാത്രമേ അവനെ കൈകളിലേന്തി ദൈവത്തെ പുകഴ്ത്താൻ പറ്റത്തുള്ളൂ. ശരിക്കും നമ്മളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അച്ഛനത് പറയുകയും ചെയ്തു, എല്ലാ ആഴ്ചയിലും അവനെ കരക കയ്യിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മുടെ അതരങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് അവൻ ദൈവത്തെ പുകഴ്ത്തുക. എന്തിനാ ദൈവത്തെ പുകഴ്ത്തേണ്ടത്? ഈ ഒരു മാലാകവാർക്ക് പോലും ലഭിക്കാത്ത ഈ വലിയ അനുഗ്രഹത്തെ എനിക്ക് തന്നതിൽ ദൈവത്തെ പുകഴ്ത്തുക. അവന്റെ ഈ 2000 വർഷങ്ങൾക്ക് പിന്നിട്ടതിന് ശേഷവും ഞാൻ വർത്തമാന കാലത്ത് അതേ ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ സ്പർശിക്കാൻ അതൊരു സാധ്യതയാക്കാൻ പറ്റുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവം നമ്മുടെ അനുഗ്രഹമാണ്. ഇങ്ങനെ ജീവിച്ചിരിക്കാനും ഈ ശരീരത്തോട് ഈ ലോകത്തിൽ ജീവിക്കുവാനും ഈ ജീവിക്കുന്ന സാഹചര്യത്തിൽ അവന്റെ ശരീരം ഭക്ഷിച്ച് അവന്റെ ശരീരത്തോട് ഭാഗമായി തീരാനൊക്കെയുള്ള കൃപയെന്ന് പറയുന്നത് ദൈവം നമ്മൾ അനുഗ്രഹം. ദൈവത്തെ എത്ര പോകത്ത് നമ്മളതിനെ നിസ്സാരമായിട്ട് ഒരിക്കലും കാണുന്നില്ല. അച്ഛനത് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ ഒരിക്കലും അതിന് നിസ്സാരമായിട്ട് കാണരുത്. ഇങ്ങനെ ജീവിക്കാൻ അല്ല ഇങ്ങനെ ശരീരത്തോട് നമുക്കൊക്കെ കാണാൻ നമ്മുടെ കഴിവുകൊണ്ടുമല്ലോ അന്ന് ദൈവം തന്നെ വലിയൊരു സംഗതിയാണ്. ഈ ഒരു ശരീരത്തോട് ജീവിക്കാനും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാനും അന്നുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ശരീരം ഇന്ന് ഭക്ഷിക്കാനും ഒക്കെ തന്നത് അത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. ആ ശരീരത്തിന്റെ ഭാഗമായി തീരാനൊക്കെ അത് തന്നെ നമ്മൾ നിത്യജീവിതത്തിലേക്ക് ഒരുക്കുന്നത്. ഈ മനുഷ്യന്റെ ജീവിതം തന്നെ പറഞ്ഞത് അങ്ങനെ ദൈവത്തെ പുകഴ്ത്തി എന്നിട്ട് പറയും നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നല്ല അവസാനത്തിൽ ഞങ്ങളെ അതേ പ്രാർത്ഥന ഇദ്ദേഹം നടത്തുന്നത്, ദൈവമേ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ അവിടുന്ന് ഒരുക്കുന്ന പ്രതീക്ഷയെ കാണാനുള്ള അവകാശം എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ അനുഭവിക്കാൻ സാധിച്ചല്ലോന്നാണ് പറഞ്ഞത്. നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ. അപ്പൊ നമുക്കും ആ ദൈവത്തിന്റെ രക്ഷയെ സ്വന്തം കണ്ണുകൊണ്ട് ആരാധനയിൽ കൂടി കണ്ട് പരിവസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ഈ പള്ളി വരുന്നത് പരിശുദ്ധാത്മാവോട് കൂടിയാവണം, അല്ലാത്തവർക്ക് ഒരിക്കലും സാധിക്കുകയല്ല. അതുകൊണ്ട് ഒത്തിരി ഈ വിഷയത്തെ പറ്റി പറയാനുള്ളൊരു വിഷയം തന്നെ അതിനൊരു ഭംഗിയായിട്ട് അത് നമുക്ക് ഓർപ്പിച്ചു തന്നു. അച്ഛനുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള വായനകൾ അച്ഛനൊരു വേദോസം വായിക്കുന്ന കാര്യം പറയാൻ എനിക്ക് തിരികെ വന്നു. സത്യത്തിൽ അച്ഛൻ പറഞ്ഞ അവയെ അഭിപ്രായം എനിക്ക് പറയാനുള്ളത്, എന്നോട് ഒത്തിരി പേര് ചോദിച്ചു അച്ഛൻ വേദോസം വായിച്ചു തീർത്തിട്ടുണ്ടോ. ഞാനിതുവരെ ഇത് വായിച്ചു തീർത്തിട്ടില്ല. കാരണം വായിച്ചു തീർക്കാൻ പറഞ്ഞ ഒരു പറഞ്ഞ ഒരു വാക്യം വായിച്ചെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം പോയി കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എത്തും 10 പ്രാവശ്യം നമ്മളൊരു പുസ്തകത്തിൽ പെട്ടാലും വായിച്ചതുപോലെ ഓരോ പ്രാവശ്യം വായിച്ചു തീരുമ്പോഴും വേദപുസ്തകത്തിന്റെ താളം അറിയുന്നതല്ലാതെ എന്റെ മനസ്സിന് മാറ്റം വരുത്തില്ലെന്ന് പറയുന്നില്ല. ഞങ്ങൾ നമ്മള് ദിവസം വായിച്ചിട്ട് കാര്യം ഒരു 100-150 പ്രാവശ്യം വായിച്ച് റെക്കോർഡ് ഇടുന്നതിലല്ല കാര്യം. നമ്മളിൽ ഒരു പ്രാവശ്യം വായിച്ച് അത് നമ്മളിൽ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഞങ്ങളെല്ലാം സ്വാധീനിച്ച് എല്ലാം പറഞ്ഞത് ഒരു പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അതിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആ ആഴങ്ങളല്ല ഒരു പക്ഷെ നമ്മുടെ ചിന്തകളെയൊക്കെ കുറെ കൂടെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്. നമുക്ക് ഈ ചിന്തകളും വായനകളും ഒക്കെ നമ്മളെ ആ ഒരു കൂടുതൽ ആത്മീയ ഔന്നത്തിൽ എത്തിച്ചേർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാത്യു കോശിയച്ചന്റെ സാന്നിധ്യം ഇല്ലെങ്കിലും ആ പ്രിയപ്പെട്ട ഐസകച്ചൻ ആ ഒരു വീണ് കിട്ടിയ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നമ്മളെ കൂടുതൽ ആത്മീയമായി പരിപോഷിപ്പിക്കാൻ പറ്റണം ദൈവം പ്രിയപ്പെട്ട അച്ഛനെ കൂടി സാധ്യമാക്കി എന്നുള്ള യാതൊരു സംശയവുമില്ല. അച്ഛൻ്റെ ഏത് സമയത്ത് അങ്ങ് പ്രസംഗിക്കുമ്പോഴും ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കൂടുതൽ ആ കൃതിയിൽ ദൈവം തമ്പുരാൻ അച്ഛന് ശക്തി നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയുടെ അതിനകത്ത് നന്ദി അറിയിക്കേണ്ട കാര്യമില്ല. കാരണം അച്ഛനും തന്നെ അച്ഛനോട് ചേർന്ന ഇതെല്ലാം നേതൃത്വം കൊടുക്കുന്നു നടത്തുന്നതും ഒക്കെ എങ്കിലും ഒരു ഔപചാരികമായ പേരിൽ അച്ഛനുള്ള സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള നമ്മുടെ പ്രേമന്റെ അനുതാപത്തിന്റെ കീർത്തനം പാടി നമുക്ക് പേരുകൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അന്യായത്തിൽ നിന്ന് എന്റെ കൈകൾ വിരമിച്ചിരണമെന്നുള്ള ഭാഗം മുതൽ നമുക്ക് പാടാം. അന്യായത്തിൽ നിന്ന് എന്റെ കൈകളെ വിരമിച്ചിരണമെന്നുള്ള ഭാഗം മുതൽ പാടാം.
അന്യായത്തിൽ നിന്നെ കൈകൾ വിരമിച്ചിടേ, സൽകർമ്മങ്ങൾ കായവകൾ
രോഗികളുടെ പേരുകൾ വായിക്കുന്നത് കെ ടി എബ്രഹാം, ജോബി, നെയ്തൽ, സ്റ്റീവൻ, ഇവരെ ദൈവസന്നിധിയിൽ ഓർക്കാം. സി ഐ ജോയി, പ്രത്യേകിച്ച് ഒരു ഓമനെ ദൈവഭാഗം സമർപ്പിക്കാം. വളരെ ശാരീരികമായ പ്രയാസം, വളരെ പ്രയാസമുള്ള രോഗത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു അനുഭവത്തിലാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഞാൻ ഈ പേരുകളൊക്കെ പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾ പലരും വളരെ ഗൗരവത്തോടുകൂടെ തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഓരോ രോഗികളുടെ പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴും ആ രോഗികൾക്ക് തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസമാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ ഇരുന്നത് പ്രാർത്ഥിക്കുമ്പോഴും അതിനെ അതുകൊണ്ട് നമ്മൾ ഈ പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയുടെ ഏറ്റവും ഒരു പ്രാധാന്യമുള്ള ഘട്ടം അത് തന്നെയാണല്ലോ. നമ്മളിങ്ങനെ ഒരേ ഒത്തിരി ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗസൗഖ്യവും അല്ലെങ്കിൽ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസവും ഒക്കെ അവർക്ക് ലഭിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയോടുകൂടെ തന്നെ. സംശയമൊന്നുമില്ല എന്നത്. അപ്പോൾ നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നോട്ട് ഈ പേരുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സമയമുള്ളവർ അത് എഴുതിയെടുത്ത് നിങ്ങൾ അവസരമുള്ളപ്പോഴൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയുടെ ശക്തി അവർക്കത് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ള യാതൊരു സംശയവുമില്ല. ക്രിസ്തു നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും പേരുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഫോൺ നമ്പറുകൾ അത് പറഞ്ഞു തരണം. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പേരുകൾ ആർക്കെങ്കിലും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളത് പറയുകയാണെങ്കിൽ നമുക്ക് അവരെ വീണ്ടും ഓർക്കാം. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ നേരത്തെ ഞാൻ പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തൊരു കാര്യമാണ് നമ്മുടെ ലീസണച്ചനെ. അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അച്ഛൻ്റെ രോഗം വളരെ പ്രയാസമുള്ള ഒരു ഒരു രോഗം തന്നെയാണ് അച്ഛൻ്റെ. തീർച്ചയായിട്ടും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ കുടുംബം കടന്നു പോകുന്ന പ്രയാസമൊക്കെ നമുക്കറിയാം. അവർക്ക് പ്രാർത്ഥിക്കുക. മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ പ്രാർത്ഥന ആശ്വാസവും ബലവും സൗഖ്യവും പ്രത്യാശയുമായി തീരാൻ ഇടയാകണമെന്ന് ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ദൈവമാണ് ശിരസ്ല സമർപ്പിക്കാം. ബാലക്കുമോ, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, മനം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നുറുങ്ങിയ ഹൃദയത്തോട് അനേക ആളുകളെ ഓർത്ത് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ സാന്നിധ്യം ഒരു പ്രതീക്ഷയായി, ആ സാന്നിധ്യം ഒരു ബലമായി, അതൊരു ചൈതന്യമായി, അത് ഉറപ്പായി നിലനിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ ഞങ്ങൾ പലതിലും ആശ്രയിക്കാറുണ്ട്. പക്ഷെ ജീവിതത്തിലെ പ്രത്യേക ഘട്ടങ്ങളിലാണല്ലോ തിരിച്ചറിയുന്നത് ആശ്രയത്തിനൊന്നും ബലമുള്ള കൊമ്പുകളിലല്ലായിരുന്നു എന്നുള്ളത്. ആർക്കും സഹായിക്കാൻ പറ്റാത്ത ചില മേഖലയിൽ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന കൊമ്പ് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് സമ്പരാനെ അങ്ങയുടെ ബലമുള്ള ഭുജം മാത്രമാണെന്ന് തിരിച്ചറിയുന്നു. ആയത് പ്രകാരം അങ്ങയുടെ കൃതിയിൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്തിലേക്ക് വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ലെന്ന്. നടന്ന വഴികളിലൊക്കെ പലപ്പോഴും ഞങ്ങൾ മറന്നു ജീവിച്ചിട്ടുണ്ടെങ്കിലും വഴികളൊക്കെ സുതാര്യമല്ലെന്ന് മനസ്സിലാക്കി അവസാന വഴിയായി അങ്ങയുടെ മുമ്പാകെ ഞങ്ങളുടെ ചുവടുകളെ ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ കളയാതെ ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി തന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനുണ്ടെന്നുള്ള ധൈര്യമാണല്ലോ ഈ ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ആ ഒരു പിതൃ സാന്നിധ്യം തിരിച്ചറിയുവാൻ, അത് രോഗത്തിന്റെ മധ്യത്തിലാണെങ്കിൽ പോലും അത് അനുഗ്രഹമായി മനസ്സിലാക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വേദനയുടെയും അസ്വസ്ഥതയുടെ മധ്യത്തിൽ അങ്ങയുടെ തിളമയുള്ള മുഖം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച നൽകണമേ. ആ കാഴ്ച ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മറക്കാൻ ഞങ്ങൾക്ക് പ്രേരകമാകും എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. കടലിന്റെ മുകളിൽ കൂടി നടക്കാൻ ശ്രമിച്ച പത്രോസ് അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് അങ്ങയുടെ മുഖത്തു നിന്ന് ദൃഷ്ടി മാറ്റിയപ്പോൾ കാറ്റ് കണ്ട് ഭയപ്പെട്ട് കടലിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് കൈനീട്ടി ഇങ്ങോട്ട് നോക്കുക, വിശ്വാസത്തോട് നോക്കുക എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് കടലിൽ ആഴ്ന്നു പോകാതെ പിടിച്ചടുപ്പിച്ചതുപോലെ ലോകമാകുന്ന രോഗമാകുന്ന പ്രതികൂലമാകുന്ന കടലിൽ പലപ്പോഴും ഞങ്ങൾ ആഴ്ന്നിറങ്ങിപ്പോകുമ്പോൾ മകനെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങയുടെ കരം നീട്ടി അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് കരകയറുവാൻ ഈ നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകളും നൊമ്പരങ്ങളും വേദനകാൾ ഉപരി രോഗത്തെ പറ്റിയുള്ള തിരിച്ചറിവ്, ആ കേൾവി നൽകുന്ന ഭയം ഞങ്ങളിന്ന് മാറ്റണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പടകിൽ അവിടെ ഉണ്ടെന്നുള്ള ധൈര്യം, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള പ്രയാസത്തിൽ കടന്നു പോകുന്ന അനേക ആളുകൾ ഈ പ്രാർത്ഥനകൾ കേൾക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും അവരുടെ ബലമുള്ളപ്പുജ നീട്ടി അവരെ സൗഖ്യമാക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഉറ്റവർ വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. ദൈവമേ, നഷ്ടപ്പെട്ടത് ഒന്നും തിരികെ ലഭിച്ചില്ലെങ്കിലും നഷ്ടപ്പെട്ടതിനേക്കാൾ അപ്പുറമായ ലാഭം അങ്ങയുടെ സാന്നിധ്യമോ അങ്ങയുടെ സ്നേഹമാണ് തിരിച്ചറിഞ്ഞ് അത് അവർക്ക് അനുഭവേദ്യമാക്കുവാൻ, ആ അവിടുന്ന് അവരോട് ചേർന്ന് സംസാരിക്കുമ്പോൾ എല്ലാ നഷ്ടങ്ങളും മറന്ന് ആ നഷ്ടങ്ങൾ അതിനേക്കാൾ വലിയ സന്തോഷങ്ങളായി അങ്ങയോട് ചേർന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങളായി തീരുവാൻ സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ യുവതികളെയും വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് പലതരത്തിലുള്ള കലഹം മൂലം കുടുംബ ബന്ധങ്ങൾ അകന്ന് ജീവിക്കുന്ന ആളുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ യഥാസ്ഥാനപ്പെടുത്തണമേ. പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിന്റേതായ ക്ലേശങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, ഇവിടെ നാട്ടുമാട്ടുകളിൽ നല്ല മാതാപിതാക്കളെയും ഓർക്കുകയും അവർ ആരോഗ്യത്തിനും അവരുടെ ബലത്തിനുമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും നല്ല ജീവിതം ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കൾക്ക് നല്ല പങ്കാളി ലഭിക്കാൻ കോടതി സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രതികൾക്ക് ദൈവമുള്ള കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല പുതിയ പാതകളെ തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് നല്ല ആരോഗ്യവും നല്ല പ്രതിഫലവും ലഭിക്കുന്ന പ്രതിഫലമൊക്കെ നന്മയോടെ ഉപയോഗിക്കാനുള്ള കഴിവും കൊടുക്കണമേ, തിരിച്ചറിവ് കൊടുക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനം നയിക്കുന്ന അഭയം തിരുമേനി, ഈ സഭയെ നല്ല രീതിയിൽ നയിക്കാനുള്ള എല്ലാ കഴിവും പ്രാപ്തിയും ഈ ഇതിന്റെ ദാസർക്ക് പ്രദാനം ചെയ്യണമേ. സഭയിലെ എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിലെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തീവ്രവാദം മൂലം പ്രകൃതിക്ഷോഭം മൂലം കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിൽ ഞങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് തന്നെ മാറ്റം വരുവാൻ അവർക്ക് സഹായിക്കണമേ. ദൈവമേ, കുറവുകളില്ല, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി പൂർണ്ണതയിലേക്ക് വളരുവാൻ ഈ കൂട്ടായ്മയെ അവിടുന്ന് ധന്യമായിട്ട് തീർക്കണമേ. ഇതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനം നടത്തിയ പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ള ശുശ്രൂഷകളെ ധന്യമാക്കണമേ. അനേകർക്ക് അങ്ങയിൽ മറഞ്ഞു കിടക്കുന്ന ദൈവിക രഹസ്യങ്ങളെ പകർന്നു കൊടുക്കുവാൻ എല്ലാ നിറവും കെട്ടവും നിന്റെ ദാസന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സകല വാങ്ങിപ്പോയവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഞങ്ങൾ നിന്നെ, നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും അന്ന് ഒന്നാളും ശുഭിച്ചു പോകുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും ഈ പ്രാർത്ഥനാ കൂട്ടത്തോടും ഇത് സംബന്ധിച്ചവരോടുകൂടിയും പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോട് കൂടിയും ഇപ്പോഴും എപ്പോഴും നേർക്കുണ്ടായിരിക്കും.
അന്യവാർണ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമലച്ചൻ, ഡോക്ടർ വി സി വരകിസച്ചൻ, പ്രിയ ഐശക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരോടും സ്നേഹം അറിയിക്കുന്നു. പള്ളിയിലുള്ള സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഇതിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ശുദ്ധിച്ചതിലുള്ള പ്രിയപ്പെട്ട മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജൂലിയാന്റി, എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാറാകട്ടെ. ആവശ്യം